2024 May 11 ശനി. ഇന്ന് 1199 മേടം 28. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മദ്യനയ കേസിൽ കേജ്രിവാളിന് ജാമ്യം. ഇന്ത്യ മുന്നണിക്ക് ഊർജം ഇന്നു മുതൽ പ്രചാരണത്തിൽ. ജാമ്യത്തെ എതിർത്ത ED സമൂഹത്തിന് ഭീഷണിയല്ലെന്ന് സുപ്രീംകോടതി. മദ്യനയക്കേസിൽ അറസ്റ്റിലായി 50 ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. പിന്നാലെ വൈകിട്ട് 7 അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് പുറത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകാൻ പാടില്ല എന്നതുൾപ്പെടെ വ്യവസ്ഥകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4 പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിന് ഊർജമേകുന്നതാണ് കെജ്രിവാളിൻ്റെ മോചനം. ആം ആദ്മി പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഡൽഹിയിലും ഹരിയാനയിലും 25 തെരഞ്ഞെടുപ്പ്. പഞ്ചാബിൽ June 1. June 1 21 ജാമ്യകാലാവധി. 2 തിരികെ ജയിലിലേക്ക് മടങ്ങണമെന്ന് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. പ്രചാരണത്തിൽ സജീവമാകാമെന്നത് കേജ്രിവാളിന് ആശ്വാസമാണ്. അഴിമതിക്കാരനായി ചിത്രീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന BJP കണക്കുകൂട്ടലിനും കോടതിയുടെ തീരുമാനം തിരിച്ചടിയായി. ED ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത്. കേജ്രിവാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളോ സമൂഹത്തിന് ഭീഷണിയോ അല്ലെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നതെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടിയുടെ നേതാവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യാപേക്ഷ നൽകാതെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെജ്രിവാളിൻ്റെ ഹർജി. അതിലെ വാദം നീണ്ടുപോകുമെന്നതുകൂടി പരിഗണിച്ചാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടാതെ തന്നെ ജാമ്യം നൽകിയത്. സർവശക്തിയുമെടുത്ത ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിലാണ് താനെന്നും ആ പോരാട്ടത്തിന് 140 ജനങ്ങളുടെ പിന്തുണ വേണമെന്നും കെജ്രിവാൾ പറഞ്ഞു. അനുഗ്രഹം നൽകിയ രാജ്യത്തെ കോടിക്കണക്കിന് പേർക്ക് നന്ദി. സുപ്രീംകോടതിക്കും നന്ദി. അവർ മൂലമാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി അടഞ്ഞു തന്നെ റഫ ദുരിതക്കയം. ഇന്ധന ദൗർലഭ്യം രൂക്ഷ പ്രതിസന്ധി സൃഷ്ടിക്കുന്നെന്ന് UN. പലായനം ചെയ്ത പലസ്തീൻകാർക്ക് രക്ഷാകേന്ദ്രമായ റഫ ദുരിതക്കയത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതിനാൽ സഹായങ്ങൾ എത്തുന്നില്ല. ഇന്ധനം തീരെ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് UN മുന്നറിയിപ്പ് നൽകി. 100,000 ആളുകൾ റഫ ഉപേക്ഷിച്ച് മധ്യ ഗാസയിലേക്ക് പലായനത്തിലാണ്. 13,00,000 പലസ്തീൻകാർ റഫയിലുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനുള്ള ആയുധ സഹായം US മരവിപ്പിച്ചിരുന്നു. ഇത് സൈനിക നടപടി തുടരുന്നതിന് തടസ്സമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. യുദ്ധത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം 34,500 കടന്നു. ആക്രമണത്തിൽ വലിയ നാശം സംഭവിച്ച വടക്കൻ ഗാസയിൽ ഹമാസ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെന്നും ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്ന കെറോം ഷാലോം ക്രോസിംഗിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. വടക്കൻ ഗാസയിൽ കടുത്ത ക്ഷാമമുണ്ടെന്നും UN പറയുന്നു. കിഴക്കൻ റഫയിൽ ധാരാളം തുരങ്കങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. പലസ്തീന് പുതിയ അവകാശങ്ങൾ നൽകാനായി UN വോട്ടിനിടുന്ന പ്രമേയത്തിൽ US എതിർപ്പ് അറിയിച്ചു. ഏപ്രിലിൽ പാലസ്തീന് UN അംഗത്വം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രമേയം രക്ഷാസമിതിയിൽ US വീറ്റോ ചെയ്തിരുന്നു. ദാഭോൽക്കർ വധക്കേസിൽ 2 ജീവപര്യന്തം. വിധി കൊലപാതകം കഴിഞ്ഞ് 10 ശേഷം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ യുക്തിവാദി നരേന്ദ്ര ദാഭോൽക്കറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഹിന്ദു സംഘടന സനാതൻ സൻസ്ഥാനുമായി ബന്ധമുള്ള സച്ചിൻ ആൻഡുറെ, ശാരദ് കലാസ്കർ എന്നിവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 2 5,00,000 വീതം അടയ്ക്കണമെന്നും പൂനെയിലെ പ്രത്യേക UAPA കോടതി ഉത്തരവിട്ടു. മുഖ്യ ആസൂത്രകനെന്ന് ആരോപിക്കപ്പെട്ട ENT സർജൻ വീരേന്ദ്ര സിംഗ് താവ്ഡെ അടക്കം 3 തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. കൊലപാതകം നടന്ന 10 8 മാസത്തിനും ശേഷമാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുൻപിലെത്തിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദാഭോൽക്കറുടെ മകൾ മുക്ത പറഞ്ഞു. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ആദ്യം അന്വേഷിച്ച പൂനെ പോലീസിൽ നിന്ന് KCBI ഏറ്റെടുത്തത്. അനാചാരങ്ങൾക്കും ദുർമന്ത്രവാദത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്ത ദാഭോൽക്കറെ 2013 August 20 പ്രഭാത സവാരിക്കിടെയാണ് പൂനെയിൽ വസതിക്ക് സമീപം ബൈക്കിലെത്തിയ 2 വെടിവെച്ച് കൊലപ്പെടുത്തിയത്. തീവ്ര നിലപാടുള്ള ഹിന്ദു സംഘടന സനാതൻ സൻസ്ഥാനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് CBI കണ്ടെത്തിയിരുന്നു. അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ ദബോൽക്കർ സ്ഥാപിച്ച അന്ധശ്രദ്ധ നിർമൂലൻ സമിതിയുടെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പാണ് പ്രകോപനമായത്. ദബോൽക്കർ വധക്കേസ് പ്രതികൾക്ക് CPI നേതാവ് ഗോവിന്ദ് പൻസാരെ, കന്നഡ എഴുത്തുകാരൻ MM കലബുർഗി, മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലപാതകത്തിലും പങ്കുള്ളതായി ആരോപണമുയർന്നിരുന്നു. ജസ്ന കേസിൽ തുടരന്വേഷണം, ഉത്തരവ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേത്. പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് 6 വർഷം മുൻപ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിൻ്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. CBI തന്നെയാണ് തുടരന്വേഷണം നടത്തുക. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായില്ലെന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി CBI കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് തള്ളി തുടരന്വേഷണം വേണമെന്നും CBI കണ്ടെത്താത്ത കാര്യങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ താൻ കണ്ടെത്തിയെന്നുമുള്ള ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് പിൻബലമായി രേഖകളും ജെയിംസ് മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയിരുന്നു. ഇവ CBIയുടെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നോ എന്നും കോടതി പരിശോധിച്ചു. ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBIയുടെ കേസ് ഡയറിയും കോടതി പരിശോധിച്ചിരുന്നു. ജെയിംസ് നൽകിയ രേഖകൾ CBI SPക്ക് കോടതി കൈമാറി. പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതിയെ CBI അറിയിച്ചിരുന്നു. 2018 March 22 ജസ്നയെ കാണാതായത്. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ ഓട്ടോയിൽ പോയ ജസ്നയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് CBI കേസ് ഏറ്റെടുത്തത്. +1 തുറക്കാം ജാലകവാതിൽ. ഏകജാലക സംവിധാനത്തിൽ ഓൺലൈൻ അപേക്ഷ 16 മുതൽ 25 വരെ. ട്രയൽ 29 ആദ്യ അലോട്ട്മെൻറ്റ് 5 മുഖ്യ അലോട്ട്മെൻറ്റ് 19 വരെ. കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 2024-25 പ്രവേശനത്തിന് 16 മുതൽ 25 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർന്ന് ഒരൊറ്റ അപേക്ഷ മതിയാകും. ഏകജാലക സംവിധാനമാണ് ഇത്. 4 വർഷ ബിരുദ കോഴ്സ് 1 July. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് സർവകലാശാലകളിലും കോളേജുകളിലും 1 July തുടക്കമാകുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. May 20 മുൻപ് അപേക്ഷ ക്ഷണിക്കും. June 15 ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന പട്ടികയും പ്രസിദ്ധീകരിക്കും. 20 മുതൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. 3 വർഷം കഴിയുമ്പോൾ ബിരുദവും 4ാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഓണേഴ്സ് ബിരുദവും ലഭിക്കുന്ന വിധത്തിലാണ് കോഴ്സിൻ്റെ സംവിധാനം. കൂടുതൽ ക്രെഡിറ്റ് സ്കോറുകൾ നേടുന്ന മിടുക്കരായ കുട്ടികൾക്ക് 2.5 വർഷത്തിനുള്ളിൽ ബിരുദം നേടാനും അവസരമുണ്ട്. 4ാം വർഷം ഗവേഷണ പ്രവർത്തനങ്ങൾ, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസന പരിപാടികൾ എന്നിവ നടത്തും. ഇന്റേൺഷിപ്പിനും UGC നിർദ്ദേശപ്രകാരമുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി പ്രൊഫഷണൽ സ്ഥാപനങ്ങളെയും ഏജൻസികളെയും സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കും. വിവിധ വിഷയങ്ങളിൽ കോമ്പിനേഷൻ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കാനാകും. ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പരീക്ഷാ രീതിയായിരിക്കും. സർവകലാശാലകളിൽ ഏകീകൃത കരിക്കുലവും റെഗുലേഷനും നിലവിൽ വരും. ആദ്യഘട്ടത്തിൽ എല്ലാ കോഴ്സുകളുടെയും 20% സിലബസ് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാമ്പസുകളിൽ ഹെൽപ്പ് ലൈൻ ഡെസ്കും തുറക്കും. ഉയർന്ന ഫീസ് പരിഗണനയിലില്ലെന്നും മന്ത്രി അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ 4 വർഷ ബിരുദം. 4 വർഷ ബിരുദത്തിന് UGCയുടെ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 6 ബിരുദ പ്രോഗ്രാമുകൾക്കാണ് UGC അംഗീകാരം ലഭിച്ചത്. ഈ അധ്യയന വർഷം BA മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, BBA, BCOM പ്രോഗ്രാമുകൾ 4 വർഷ ഘടനയിലേക്ക് മാറും. June 1 നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് അറിയിച്ചു. ശുഭദിനം. നന്ദി.